ഓം ശാന്തി. 6/5/2026 പ്രഭാതമുരളി. മധുബൻ. മധുരമായ കുട്ടികളെ, എപ്പോഴാണോ നിങ്ങൾ സമ്പൂർണമായും പാവനമാകുന്നത്, അപ്പോൾ മാത്രമാണ് ബാബ നിങ്ങളുടെ സമർപ്പണം സ്വീകരിക്കുന്നത്. തന്റെ ഹൃദയത്തോട് ചോദിക്കൂ, ഞാൻ എത്രത്തോളം പാവനമായി മാറിയിട്ടുണ്ട്. ചോദ്യം: നിങ്ങൾ കുട്ടികളിപ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് ബാബയിൽ ബലിയർപ്പണമാകുന്നത്, എന്തുകൊണ്ട്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ, നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ബലിയർപ്പണമാകുകയാണെങ്കിൽ 21 ജന്മത്തേക്ക് ബാബ നമുക്ക് മുന്നിൽ ബലിയർപ്പണമാകുന്നു. നിങ്ങൾ കുട്ടികൾക്ക് ഇതുമറിയാം. ഇപ്പോൾ ഈ അവിനാശിയായ രുദ്രജ്ഞാനയജ്ഞത്തിൽ എല്ലാ മനുഷ്യരും സ്വാഹ ആകുക തന്നെ വേണം. അതിനാൽ നിങ്ങൾ തന്നെ ആദ്യം സന്തോഷത്തോടുകൂടി തന്റെ ശരീരം, മനസ്സ്, ധനം, സർവ്വതും സ്വാഹ ചെയ്ത് സഫലമാക്കുന്നു. ഗീതം: മുഖം നോക്കൂ മനുഷ്യ. ഓം ശാന്തി. ശിവ ഭഗവാനു വാച: തീർച്ചയായും തന്റെ കുട്ടികളെ പ്രതി ജ്ഞാനം പഠിപ്പിക്കുന്നു, അഥവാ ശ്രീമതം നൽകുന്നു. അല്ലയോ കുട്ടികളെ, അഥവാ അല്ലയോ പ്രാണി, ശരീരത്തിൽ നിന്ന് പ്രാണനാണ് ഇല്ലാതാകുന്നത്, അഥവാ ആത്മാവ് ഇല്ലാതാകുന്നു. രണ്ടും ഒന്നു തന്നെയാണ്. അല്ലയോ പ്രാണി അഥവാ കുട്ടികളെ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പാപം അഥവാ പുണ്യമുണ്ടായിരുന്നു എന്നത് നിങ്ങൾക്കറിയാം. അതിന്റെ കണക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പകുതി കൽപ്പം പുണ്യവും പകുതി കൽപ്പവും പാപവും ഉണ്ടാകുന്നു. പുണ്യത്തിന്റെ സമ്പത്ത് ബാബയിൽ നിന്നാണ് ലഭിക്കുന്നത്. ബാബയെ രാമനെന്നാണ് പറയുന്നത്. രാമനെന്ന് നിരാകാരനെയാണ് പറയുന്നത്, അല്ലാതെ സീതയുടെ രാമനെ അല്ല. അതിനാൽ നിങ്ങൾ ആരെല്ലാമാണോ ഇപ്പോൾ ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണനായി മാറിയിരിക്കുന്നത്, നിങ്ങളുടെ ബുദ്ധിയിലേക്ക് വന്നുകഴിഞ്ഞു. വാസ്തവത്തിൽ പകുതി കൽപ്പം നമ്മൾ പുണ്യാത്മാക്കളായിരുന്നു, പിന്നീട് പകുതി കൽപ്പം പാപാത്മാവായി മാറി. ഇപ്പോൾ പുണ്യാത്മാവായി മാറണം. നമ്മൾ എത്ര പുണ്യാത്മാവായി മാറിയിട്ടുണ്ടെന്ന് അവനവന്റെ ഹൃദയത്തോട് ചോദിക്കൂ. എങ്ങനെയാണ് പാപാത്മാവിൽ നിന്ന് പുണ്യാത്മാവായി മാറുന്നത്? അതും ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. യജ്ഞം, തപം മുതലായവയിലൂടെ നിങ്ങൾ പുണ്യാത്മാവായി മാറില്ല. അതെല്ലാം ഭക്തി മാർഗമാണ്. ഇതിലൂടെ ഒരു മനുഷ്യാത്മാവും പുണ്യാത്മാവായി മാറുകയില്ല. നമ്മൾ പുണ്യാത്മാവായി മാറുകയാണെന്ന് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു. ആസുരീയ മതത്തിലൂടെ പാപാത്മാവായി ഏണിപ്പടി താഴേക്ക് തന്നെയാണ് ഇറങ്ങി വന്നത്. എത്ര സമയമാണ് നമ്മൾ പുണ്യാത്മാവായി മാറുന്നത് അഥവാ സുഖത്തിന്റെ സമ്പത്ത് എടുക്കുന്നത്? ഇതാർക്കും അറിയില്ല. പരംപിത പരമാത്മാവെന്ന് പറയുന്ന ബാബയെയാണ് എല്ലാ മനുഷ്യാത്മാക്കളും ഓർമ്മിക്കുന്നത്. ബ്രഹ്മ വിഷ്ണു ശങ്കരനെ പരമാത്മാവെന്ന് പറയില്ല, മറ്റാരെയും പരമാത്മാവെന്ന് പറയില്ല. നിങ്ങളിപ്പോൾ പ്രജാപിത ബ്രഹ്മാവെന്ന് പറയുന്നുണ്ടെങ്കിലും പ്രജാപിതാവിനെ ഒരിക്കലും ഭക്തി മാർഗത്തിൽ ഓർമ്മിക്കുന്നില്ല. എല്ലാവരും ഓർമ്മിക്കുന്നത് നിരാകാരനായ പിതാവിനെ തന്നെയാണ്. അല്ലയോ ഈശ്വരനാകുന്ന പിതാവേ, അല്ലയോ ഭഗവാനെ എന്ന വാക്കുകൾ തന്നെയാണ് വരുന്നത്. ഒരാളെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. മനുഷ്യന് അവനവനെ ഗോഡ്ഫാദർ എന്ന് പറയാൻ സാധിക്കില്ല. ബ്രഹ്മ വിഷ്ണു ശങ്കരന് സ്വയത്തെ ഗോഡ്ഫാദർ എന്ന് പറയാൻ സാധിക്കില്ല. അവരുടെ ശരീരത്തിന് പേരുണ്ടല്ലോ. ഒരേ ഒരു ഗോഡ്ഫാദറിന് മാത്രമാണ് തന്റേതായ ശരീരം ഇല്ലാത്തത്. ഭക്തി മാർഗത്തിലും ശിവന്റെ പൂജ ഒരുപാട് ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ശിവബാബ ഈ ബ്രഹ്മാവിന്റെ ശരീരത്തിലൂടെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അല്ലയോ കുട്ടികളെ, എത്ര സ്നേഹത്തോടുകൂടിയാണ് പറയുന്നത്. ഞാൻ സർവരുടെയും പതിത പാവനനും സദ്ഗതി ദാതാവുമാണ്. മനുഷ്യർ ബാബയുടെ മഹിമ പാടാറില്ലേ? എന്നാൽ 5000 വർഷങ്ങൾക്ക് ശേഷമാണ് ബാബ വരുന്നതെന്ന് അവർക്കറിയില്ല. തീർച്ചയായും കലിയുഗത്തിന്റെ അവസാനമാകുമ്പോഴായിരിക്കുമല്ലോ വരിക. ഇപ്പോൾ കലിയുഗത്തിന്റെ അവസാനമാണ്, അതിനാൽ തീർച്ചയായും വന്നിട്ടുണ്ട്. നിങ്ങളെ കൃഷ്ണനല്ല പഠിപ്പിക്കുന്നത്, ശ്രീമതമാണ് ലഭിക്കുന്നത്. കൃഷ്ണന്റെ ആത്മാവും ശ്രീമതത്തിലൂടെയാണ് ദേവതയായി മാറിയിരുന്നത്. പിന്നീട് 84 ജന്മങ്ങളെടുത്ത് ഇപ്പോൾ നിങ്ങൾ ആസുരീയ മതത്തിലുള്ളവരായി മാറിയിരിക്കുകയാണ്. ബാബ പറയുന്നു, ഞാൻ വരുന്നത് തന്നെ നിങ്ങളുടെ ചക്രം പൂർത്തിയാകുമ്പോഴാണ്. ആദ്യം വന്നവർ ഇപ്പോൾ ജീർണിച്ച അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. വൃക്ഷം പഴയതും ജീർണിച്ചതുമാകുമ്പോൾ മുഴുവൻ വൃക്ഷവും അങ്ങനെ തന്നെയാകുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങളുടെ തമോപ്രധാന അവസ്ഥയിലൂടെ എല്ലാവരും തമോപ്രധാനമായി മാറിയിരിക്കുന്നു. ഇത് മനുഷ്യ സൃഷ്ടിയുടെ വിവിധ ധർമ്മങ്ങളുടെ വൃക്ഷമാണ്. ഇതിനെ തലകീഴായ വൃക്ഷമെന്നും പറയുന്നു. ഈ വൃക്ഷത്തിന്റെ ബീജം മുകളിലാണ്. ഈ ബീജത്തിൽ നിന്നാണ് മുഴുവൻ വൃക്ഷവും ഉണ്ടാകുന്നത്. മനുഷ്യർ ഗോഡ് ഫാദർ എന്ന് വിളിക്കാറുണ്ട്. ആത്മാവാണ് പറയുന്നത്. ആത്മാവിന്റെ പേര് ആത്മാവെന്ന് തന്നെയാണ്. ആത്മാവ് ശരീരത്തിലേക്ക് വരുന്നതിലൂടെ ശരീരത്തിനാണ് പേരിടുന്നത്. കളി, അതായത് നാടകം, നടക്കുന്നു. ആത്മാക്കളുടെ ലോകത്തിൽ നാടകമില്ല. കളിയുടെ സ്ഥലം ഈ ലോകം തന്നെയാണ്. നാടകവേദിയിൽ പ്രകാശമുണ്ടാകുന്നു. ആത്മാക്കൾ വസിക്കുന്ന സ്ഥലത്ത് സൂര്യനും ചന്ദ്രനും ഒന്നുമില്ല. അവിടെ ഡ്രാമയുടെ കളി നടക്കുന്നില്ല. രാത്രിയും പകലും ഈ സാകാര ലോകത്തിലാണ് ഉണ്ടാകുന്നത്. സൂക്ഷ്മവതനത്തിൽ അഥവാ മൂലവതനത്തിൽ രാത്രിയും പകലും ഇല്ല. കർമ്മക്ഷേത്രം ഈ ലോകമാണ്. ഈ സാകാര ലോകത്തിൽ മനുഷ്യർ നല്ല കർമ്മങ്ങളും മോശമായ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. സത്യത്രേതായുഗത്തിൽ നല്ല കർമ്മങ്ങൾ ഉണ്ടാകുന്നു. കാരണം അവിടെ 5 വികാരങ്ങളാകുന്ന രാവണന്റെ രാജ്യം തന്നെയില്ല. ബാബ കർമ്മം, അകർമ്മം, വികർമ്മത്തിന്റെ രഹസ്യം മനസ്സിലാക്കി തരുന്നു. കർമ്മം ചെയ്യുക തന്നെ വേണം. ഇത് കർമ്മക്ഷേത്രമാണ്. സത്യയുഗത്തിൽ മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങൾ അകർമ്മങ്ങളാണ്. സത്യയുഗത്തിൽ രാവണ രാജ്യം തന്നെയില്ല. സത്യയുഗത്തെ സ്വർഗമെന്നാണ് പറയുന്നത്. ഈ സമയം സ്വർഗമില്ല. സത്യയുഗത്തിൽ ഒരേ ഒരു ഭാരതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു രാജ്യവുമില്ല. സ്വർഗം സ്ഥാപിക്കുന്ന പിതാവെന്ന് പറയുന്നു എങ്കിൽ ബാബ തീർച്ചയായും വന്ന് സ്വർഗം സ്ഥാപിക്കും. എല്ലാ രാജ്യത്തിലുമുള്ളവർക്കും അറിയാം ഭാരതം പ്രാചീനമായ ദേശമാണെന്ന്. ആദ്യമാദ്യം ഭാരതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതാർക്കും അറിയില്ല. ഇപ്പോൾ അങ്ങനെയല്ലോ. 5000 വർഷത്തിന്റെ കാര്യമാണ്. ക്രിസ്തുവിന് 3000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതം സ്വർഗമായിരുന്നു. രചയിതാവ് തീർച്ചയായും രചനയെ രചിക്കും. തമോപ്രധാനമായ ബുദ്ധിയായത് കാരണം ഇത്രയും മനസ്സിലാക്കുന്നില്ല. ഭാരതം വളരെ ഉയർന്ന രാജ്യമാണ്. ആദ്യത്തെ കുലം മനുഷ്യ സൃഷ്ടിയുടേതാണ്. ഇതും പൂർവനിശ്ചിത ഡ്രാമയാണ്. ധനവാന്മാർ പാവപ്പെട്ടവരെ സഹായിക്കുന്നു. ഇതും നടന്നുവരുന്നു. ഭക്തിമാർഗത്തിലും ധനവാന്മാർ പാവപ്പെട്ടവർക്ക് ദാനം നൽകുന്നു. എന്നാൽ ഇത് പതീതമായ ലോകമാണ്. ദാനപുണ്യങ്ങളെല്ലാം പതീതരാണ് ചെയ്യുന്നത്. ദാനം ചെയ്യുന്നതും പതീതർക്കാണ്. പതീതർ പതീതർക്കാണ് ദാനം ചെയ്യുന്നത്. അതിന്റെ ഫലം എന്ത് ലഭിക്കാനാണ്? എത്ര ദാന പുണ്യങ്ങൾ ചെയ്തു വന്നുവോ അത്രത്തോളം താഴേക്ക് അധപതിച്ചു. ഭാരതത്തെ പോലെ ദാനിയായ മറ്റൊരു രാജ്യവുമില്ല. ഈ സമയം നിങ്ങളുടെ ശരീരം, മനസ്സ്, ധനമെല്ലാം ഇതിൽ സ്വാഹ ആകണം. രാജസ്വ, അശ്വമേധ, അവിനാശി, ജ്ഞാന, യജ്ഞം. ആത്മാവാണ് പറയുന്നത്, ഈ പഴയ ശരീരത്തെയും ഇവിടെ സ്വാഹ ചെയ്യണം. കാരണം നിങ്ങൾക്കറിയാം, മുഴുവൻ മനുഷ്യരും ഈ യജ്ഞത്തിൽ സ്വാഹ ആകണം. എങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ബാബയിൽ സന്തോഷത്തോടുകൂടി ബലിയർപ്പണമായിക്കൂടാ? ആത്മാവിന് നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നു എന്നറിയാം. അങ്ങ് വരുമ്പോൾ ഞങ്ങൾ അങ്ങിൽ ബലിയർപ്പണമാകാം എന്ന് പറഞ്ഞിരുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ ബലിയർപ്പണത്തിലൂടെ അങ്ങ് 21 ജന്മത്തേക്ക് വേണ്ടി ഞങ്ങളിൽ ബലിയർപ്പണമാകും. ഇത് കച്ചവടമാണല്ലോ. ഞങ്ങൾ അങ്ങയിൽ ബലിയർപ്പണമാവുകയാണെങ്കിൽ അങ്ങും 21 ജന്മത്തേക്ക് ബലിയർപ്പണമാകും. ബാബ പറയുന്നു, ആത്മാക്കളായ നിങ്ങൾ പവിത്രമാകാതെ ബാബ ബലിയർപ്പണം സ്വീകരിക്കുകയില്ല. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എന്നാൽ ആത്മാവ് പവിത്രമായി മാറും. ബാബയെ മറക്കുന്നതിലൂടെ നിങ്ങൾ എത്ര പതിതരും ദുഃഖിയുമായി മാറിയിരിക്കുന്നു. മനുഷ്യർ ദുഃഖിയാകുമ്പോൾ ശരണം പ്രാപിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ 63 ജന്മം രാവണനാൽ വളരെ ദുഃഖിയായി മാറിയിരിക്കുകയാണ്. ഒരു സീതയുടെ കാര്യമല്ല, എല്ലാ മനുഷ്യരും സീതകളാണ്. രാമായണത്തിൽ കഥ എഴുതിയിട്ടുണ്ട്. സീതയെ രാവണൻ ശോകവാട്ടികയിൽ കൊണ്ടുപോയി. വാസ്തവത്തിൽ ഇത് മുഴുവനും ഈ സമയത്തെ കാര്യമാണ്. എല്ലാവരും രാവണൻ അർത്ഥം 5 വികാരങ്ങളുടെ ജയിലിലാണ്. അതുകൊണ്ടാണ് ദുഃഖിയായി വിളിക്കുന്നത്. നമ്മളെ ഇതിൽ നിന്ന് മുക്തമാക്കൂ. ഒരാളുടെ കാര്യമല്ല. ബാബ മനസ്സിലാക്കി തരുന്നു, മുഴുവൻ ലോകവും രാവണന്റെ ജയിലാണ്. രാവണ രാജ്യമാണല്ലോ. രാമരാജ്യം വേണമെന്നും പറയാറുണ്ട്. ഗാന്ധിജിയും രാമരാജ്യം വേണമെന്ന് പറഞ്ഞു. ഭാരതവാസികൾ മാത്രമേ പറയുകയുള്ളൂ. ഈ സമയം ആദി സനാതന ദേവീദേവതാ ധർമ്മം ഇല്ല. മറ്റെല്ലാ ശാഖകളുമുണ്ട്, അതായത് മറ്റെല്ലാ ധർമ്മങ്ങളുമുണ്ട്. സത്യുഗമായിരുന്നപ്പോൾ ഒരേ ഒരു ആദി സനാതന ദേവീദേവതാ ധർമ്മം ഉണ്ടായിരുന്നു. ഇപ്പോൾ പേര് തന്നെ മാറിപ്പോയി. തന്റെ ധർമ്മം മറന്നതുകൊണ്ട് മറ്റ് ധർമ്മങ്ങളിലേക്ക് പരിവർത്തനപ്പെട്ടു പോകുന്നു. അതിനാൽ ഭാരതവാസികളുടെ ജനസംഖ്യ കുറഞ്ഞുപോയി. ഇല്ല എന്നുണ്ടെങ്കിൽ ഭാരതവാസികളുടെ ജനസംഖ്യ ഏറ്റവും കൂടുതലായിരിക്കണം. എന്നാൽ എല്ലാവരും അനേക ധർമ്മത്തിലേക്ക് മാറി. ബാബ പറയുന്നു, നിങ്ങളുടെ ആദി സനാതന ദേവീദേവതാ ധർമ്മമാണ് ഏറ്റവും ഉയർന്നത്. സതോ പ്രധാനമായിരുന്നവർ തന്നെയാണ് ഇപ്പോൾ തമോ പ്രധാനമായി മാറിയത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, ജ്ഞാനത്തിന്റെ സാഗരനും പതിത പാവനനും എന്ന് വിളിക്കുന്ന ബാബ ഇപ്പോൾ സന്മുഖത്തിരുന്ന് പഠിപ്പിക്കുകയാണ്. ബാബ ജ്ഞാനത്തിന്റെയും സ്നേഹത്തിന്റെയും സാഗരനാണ്. സാഗരം ഒന്നാണ്. 4 ഭാഗത്തും വിശ്വം മുഴുവൻ സാഗരം തന്നെയാണ്. 2 സാഗരമില്ല. ഈ മനുഷ്യ സൃഷ്ടിയാകുന്ന നാടകത്തിൽ എല്ലാവരുടെയും പാർട്ട് അവരവരുടേതാണ്. ബാബ പറയുന്നു, എന്റെ കർത്തവ്യം തികച്ചും വ്യത്യസ്തമാണ്. ബാബ ജ്ഞാനത്തിന്റെ സാഗരനാണ്. ബാബയെ തന്നെയാണ് നിങ്ങളല്ലയോ പതിതപാവന എന്ന് വിളിക്കുന്നത്. പിന്നീട് പറയുന്നു, മുക്തിദാതാവ്. എന്തിൽ നിന്നാണ് മുക്തമാക്കുന്നത്? ഇതാർക്കും അറിയില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ സത്യത്രേതായുഗത്തിൽ വളരെ സുഖത്തിലായിരുന്നു. അതിനെ സ്വർഗമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നരകമാണ്. അതുകൊണ്ടാണ് വിളിക്കുന്നത്, ദുഃഖത്തിൽ നിന്ന് മുക്തമാക്കി സുഖധാമത്തിലേക്ക് കൊണ്ടുപോകൂ. ഇന്നയാൾ സ്വർഗം പോകി എന്ന് സന്യാസിമാർ ഒരിക്കലും പറയില്ല. അവർ പറയും നിർവാണ ധാമത്തിലേക്ക് പോയി എന്ന്. വിദേശത്തും പറയുന്നു സ്വർഗവാസിയായി, ഈശ്വരന്റെ അടുത്തേക്ക് പോയി എന്ന് മനസ്സിലാക്കുന്നു. സ്വർഗം സ്ഥാപിക്കുന്ന പിതാവെന്ന് പറയുന്നു. വാസ്തവത്തിൽ ഭാരതം സ്വർഗമായിരുന്നു, ഇപ്പോൾ അല്ല. നരകത്തിന് ശേഷം സ്വർഗം വേണം. ഈശ്വരനാകുന്ന പിതാവിന് ഈ ലോകത്തിൽ വന്ന് സ്വർഗം സ്ഥാപിക്കണം. സൂക്ഷ്മവചനത്തിലും മൂലവചനത്തിലും സ്വർഗമൊന്നുമില്ല. തീർച്ചയായും ബാബയ്ക്ക് തന്നെ വരേണ്ടി വരുന്നു. ബാബ പറയുന്നു, ഞാൻ വന്ന് പ്രകൃതിയുടെ ആധാരം എടുക്കുന്നു. എന്റെ ജന്മം മനുഷ്യരെ പോലെയല്ല. ബാബ ഗർഭത്തിലേക്ക് വരുന്നില്ല, നിങ്ങളെല്ലാവരും ഗർഭത്തിലേക്ക് വരുന്നു. സത്യുഗത്തിൽ ഗർഭകൊട്ടാരമായിരിക്കും, കാരണം അവിടെ ശിക്ഷ അനുഭവിക്കുന്ന തരത്തിൽ ഒരു വികർമ്മവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഗർഭകൊട്ടാരമെന്ന് പറയുന്നത്. ഇവിടെ ചെയ്യുന്ന വികർമ്മങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു, അതുകൊണ്ടാണ് ഗർഭജയിൽ എന്ന് പറയുന്നത്. ഇവിടെ രാവണ രാജ്യത്തിൽ മനുഷ്യർ പാപകർമ്മങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പാപാത്മാക്കളുടെ ലോകമാണ്. സ്വർഗമാകുന്ന സത്യുഗം പുണ്യാത്മാക്കളുടെ ലോകമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആലിലയിൽ കൃഷ്ണൻ വന്നു എന്ന്. ഇത് കൃഷ്ണന്റെ മഹിമയാണ് പാടുന്നത്. സത്യുഗത്തിൽ ഗർഭത്തിൽ ദുഃഖമുണ്ടാകുന്നില്ല. ബാബ കർമ്മം അകർമ്മം വികർമ്മത്തിന്റെ ഗതിയെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നു. ഇതിന്റെ ശാസ്ത്രമാണ് ഗീത. എന്നാൽ അതിൽ ശിവഭഗവാനുവാച എന്നതിനു പകരം പേര് മാറ്റിവെച്ചു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സുഖത്തിന്റെ സമ്പത്ത് എടുക്കുന്നു. ഇപ്പോൾ ഭാരതം രാവണനാൽ ശപിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദുർഗതി സംഭവിച്ചത്. ഈ വലിയ ശാപം പോലും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ബാബ വന്ന് വരം നൽകുന്നു, ആയുഷ്മാൻ ഭവ, പുത്രവാൻ ഭവ, സമ്പത്തിവാൻ ഭവ, സർവസുഖത്തിന്റെയും സമ്പത്ത് നൽകുന്നു. നിങ്ങളെ വന്ന് പഠിപ്പിക്കുന്നു. ഈ പഠിപ്പിലൂടെയാണ് നിങ്ങൾ ദേവതയായി മാറുന്നത്. ഇവിടെ പുതിയ രചനയാണ് ഉണ്ടാകുന്നത്. ബ്രഹ്മാവിലൂടെ ശിവബാബ നിങ്ങളെ തന്റേതാക്കി മാറ്റുന്നു. പ്രജാപിത ബ്രഹ്മാവെന്ന മഹിമയുണ്ട്. നിങ്ങൾ ബ്രഹ്മാവിന്റെ കുട്ടികൾ ബ്രഹ്മാകുമാരനും കുമാരിയുമായി മാറിയിരിക്കുന്നു. മുത്തച്ഛന്റെ സമ്പത്ത് അച്ഛനിലൂടെ ലഭിക്കുന്നു. ഇതിനു മുൻപും എടുത്തിരുന്നു. ഇപ്പോൾ വീണ്ടും ബാബ വന്നിരിക്കുകയാണ്. ബാബയുടെ കുട്ടികളാണെങ്കിൽ ബാബയുടെ അടുത്തേക്ക് തന്നെ പോകണം. എന്നാൽ പ്രജാപിത ബ്രഹ്മാവിലൂടെ മനുഷ്യ സൃഷ്ടിയുടെ സ്ഥാപനയുണ്ടാകുന്നു എന്നാണ് മഹിമ. അതിനാൽ ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ. ആത്മീയ ബന്ധത്തിൽ പറയും നമ്മൾ സഹോദര സഹോദരന്മാരാണ്. പ്രജാപിത ബ്രഹ്മാവിന്റെ സന്താനങ്ങളായി മാറുന്നതിലൂടെ നിങ്ങൾ സഹോദരി സഹോദരന്മാരായി മാറുന്നു. ഈ സമയം നിങ്ങളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. നിങ്ങൾ മുൻപും ബാബയിൽ നിന്ന് സമ്പത്ത് എടുത്തിരുന്നു. ഇപ്പോഴും ബാബയിൽ നിന്ന് സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ശിവബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾ ആത്മാവിന് ശിവബാബയെ ഓർമ്മിക്കണം. ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾ പാവനമായി മാറൂ. മറ്റൊരു ഉപായവുമില്ല. പാവനമായി മാറാതെ നിങ്ങൾക്ക് മുക്തിധാമത്തിലേക്ക് പോകാൻ സാധിക്കില്ല. ജീവൻ മുക്തിധാമത്തിൽ ആദ്യമാദ്യം ആദി സനാതന ദേവീദേവതാ ധർമ്മമായിരുന്നു. പിന്നീട് സംഖ്യാക്രമമനുസരിച്ച് മറ്റെല്ലാവരും വന്നു. ബാബ അവസാനം വന്ന് എല്ലാവരെയും ദുഃഖത്തിൽ നിന്ന് മുക്തമാക്കുന്നു. ബാബയെ പറയുന്നത് തന്നെ മുക്തിദാതാവ് എന്നാണ്. ബാബ പറയുന്നു, നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കൂ, എന്നാൽ നിങ്ങളുടെ പാപം ഭസ്മമാകും. വിളിക്കുന്നുമുണ്ട്, ബാബ വരൂ, വന്ന് പതീതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റൂ. ടീച്ചർ വന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ പഠിപ്പിലൂടെ നിങ്ങൾ തന്റെ പെരുമാറ്റം നല്ലതാക്കുന്നുണ്ടോ? ഇതും പഠിപ്പാണ്. ബാബയാകുന്ന ജ്ഞാനസാഗരൻ വന്ന് ജ്ഞാനം നൽകുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒന്ന്, കർമ്മം അകർമ്മം വികർമ്മത്തിന്റെ ഗതി മനസ്സിലാക്കി ഇപ്പോൾ ഒരു വികർമ്മവും ചെയ്യരുത്. കർമ്മക്ഷേത്രത്തിൽ കർമ്മം ചെയ്തുകൊണ്ടും വികാരങ്ങളെ ത്യജിക്കുന്നത് തന്നെയാണ് വികർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. രണ്ട്, നമ്മുടെ ബലിയർപ്പണം ബാബ സ്വീകരിക്കുന്ന തരത്തിൽ പാവനമായി മാറണം. പാവനമായി പാവനമായ ലോകത്തിലേക്ക് പോകണം. ശരീരം മനസ്സ് ധനം ഈ യജ്ഞത്തിൽ സ്വാഹ ചെയ്ത് സഫലമാക്കണം. വരദാനം ജ്ഞാനമെന്ന ഗുണത്തിലൂടെയും ശക്തിയിലൂടെയും വിഘ്നവിനാശകരായി മാറുന്ന മാസ്റ്റർ നോളജ്ഫുള്ളായി ഭവിക്കട്ടെ. ഭക്തിമാർഗത്തിൽ ഗണേശനെ വിഘ്നവിനാശകനായി പൂജിക്കാറുണ്ട്. ഒപ്പം തന്നെ മാസ്റ്റർ നോളജ്ഫുൾ അഥവാ വിദ്യാപതിയായും ആരാധിക്കുന്നു. ഏത് കുട്ടികളാണോ മാസ്റ്റർ നോളജ്ഫുള്ളായി മാറുന്നത്, അവരൊരിക്കലും വിഘ്നങ്ങളിൽ പരാജയപ്പെടില്ല. കാരണം ജ്ഞാനം ഒരേ സമയം ഗുണവും ശക്തിയുമാണ്. അതിലൂടെ ലക്ഷ്യത്തിലെത്തുന്നത് സഹജമായി മാറുന്നു. ആരാണോ ഇങ്ങനെ വിഘ്നവിനാശകരായി മാറി ബാബയോടൊപ്പം സദാ കമ്പൈൻഡായി ഇരുന്ന് ജ്ഞാനം സ്മരിക്കുന്നത്, അവരെ ഒരിക്കലും ഒരു വിഘ്നത്തിനും പരാജയപ്പെടുത്താനാകില്ല. സ്ലോഗൻ: അകത്തും പുറത്തുമുള്ള അഴുക്കുകൾ വിൽ ചെയ്താൽ വിൽ പവർ ലഭിക്കും. അവ്യക്ത സൂചന: സദാ സുസ്ഥിരവും അചഞ്ചലവുമായ ഏകരസസ്ഥിതി അനുഭവം ചെയ്യൂ. ഇപ്പോൾ അനുഭവിയായി മാറി മറ്റുള്ളവരെയും ഉറച്ചതും ഇളകാത്തവരുമാക്കി മാറ്റുകയും അനുഭവം ചെയ്യിക്കുകയും ചെയ്യേണ്ട സമയമാണ്. ഇപ്പോൾ അശ്രദ്ധയുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി സദാ സമർത്ഥമായി മാറി ദുർബല ആത്മാക്കളെ സമർത്ഥമാക്കി മാറ്റിക്കൊണ്ടിരിക്കണം. താങ്കളിൽ നിർഭയതയുടെ സംസ്കാരമുണ്ടെങ്കിൽ മറ്റുള്ളവരെയും നിർഭയരാക്കാനാകും. ജ്ഞാനത്തിന്റെ ഓരോ പോയിന്റുകളുടെയും അനുഭവികളാക്കി മാറ്റുന്നതിനായി ഏകാന്തപ്രിയരായി മാറൂ. ഏകാഗ്രതയുടെ അഭ്യാസം വർദ്ധിപ്പിക്കൂ. ഓം ശാന്തി.